Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഓശാന മഹോത്സവത്തിൽ ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:14-23 വാക്യങ്ങൾ.
ഇന്നത്തെ ദിവസം ഓശാന ഞായറാഴ്ചയാണ്. പക്ഷെ ഇന്ന് വായനയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത് യേശോയുടെ അന്ത്യ അത്താഴത്തിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന രംഗമാണ്. ശരിക്കു പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് പ്രതികാമണത്തിൽ അത് തന്നെ പറയുന്നത്. ഉറവിടമാണ് പരിശുദ്ധ കുർബാന. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഈ അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്ന ഈ കുർബാനയുടെ അർത്ഥം എന്താണ്? ഇതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ കാണും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തുമായ അർത്ഥം അറിയണമെങ്കിൽ ഈ സുവിശേഷ ഭാഗത്തേക്ക് തന്നെ ചെല്ലുക. കാരണം ഈശോയുടെ ജീവിതത്തിൽ, ഈശോ ജീവിതത്തിലെ ഒരു കൃത്യമായ മുഹൂർത്തത്തിൽ, മരണത്തിന് തൊട്ടു മുമ്പ് അവൻ അന്ത്യത്താഴം, അവസാനം ശിഷ്യന്മാരോട് കൂടെ കഴിക്കുന്ന പെസക ഭക്ഷണം, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് പരിശുദ്ധ കുർബാന ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം, കുർബാനയുടെ അർത്ഥം അറിയണമെങ്കിൽ അന്ത്യത്താഴത്തിൽ ഈ പറയുന്ന സംഭവം തുടങ്ങുന്ന അവസരത്തിൽ ഈശോ എന്തർത്ഥം കൽപ്പിച്ചു, ശിഷ്യന്മാരെന്ത് മനസ്സിലാക്കി എന്ന് നോക്കിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, ഈശോയും ശിഷ്യന്മാരും ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അപ്പം എടുത്ത് മുറിച്ചിട്ട് ഇതെൻ്റെ ശരീരം, പാനപാത്രം എടുത്തിട്ട് ഇതെൻ്റെ രക്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണമേതാ? സുവിശേഷകർ മൂന്ന് പേരും, മത്തായിയും മർക്കോസും ലൂക്കായും, വിവരിക്കുന്ന കണക്ക് ഇവർ ഭക്ഷിക്കുന്ന ഭക്ഷണം യൂദരുടെ പെസകാ ഭക്ഷണമാണ്. യൂദരുടെ പെസകാ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഏതാണ്? പല വിഭവങ്ങളുണ്ട് ഇല്ലയോ? ഉണ്ട്, അപ്പമുണ്ട്, പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, വീഞ്ഞുണ്ട്, ആട്ടിറച്ചിയുണ്ട്, കയ്പ്പ് സസ്യങ്ങളുണ്ട്, പലതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, ശരിക്കു പറഞ്ഞാൽ ഈ പെസഹായിയുടെ വിവരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 12 വിവരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഭവം ഈ പെസക കുഞ്ഞാട. കാരണം കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നു, പോരാ ആ കുഞ്ഞാടിൻ്റെ പ്രത്യേകതകൾ പറയുന്നു, പോരാ ആ കുഞ്ഞാടിനെ തിന്നു തീർക്കാൻ പറ്റുന്നിടത്തോളം ആളുകളുണ്ടാകണമെന്ന് പറയുന്നു. ഒരു വീട്ടിൽ അത്രയും ആടില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വിളിക്കണം, എന്നിട്ട് അവരുടെ കഴിപ്പിൻ്റെ കഴിവ് നോക്കി വിളിക്കണം, അതും പോരാ അന്ന് ഇത് മുഴുവൻ തന്നെ ഭക്ഷിച്ച് തീർക്കാൻ ശ്രമിക്കണം, തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കത്തിച്ച് കളയണം. ഏത് ആടിൻ്റെ മാംസത്തെക്കുറിച്ചായി പറയണം. അപ്പം പ്രധാനപ്പെട്ട വിഭവം ഈ കുഞ്ഞാടാ. ഏത് കുഞ്ഞാട്? ഇവർ പെസഹായിക്ക് ഇവർ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ബലി അർപ്പിച്ച കുഞ്ഞാട്. എങ്ങനെയാണ് ബലി അർപ്പിക്കുന്നത്? കഴുത്ത് കണ്ടിച്ച്. കഴുത്ത് കണ്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആടിൻ്റെ കഴുത്ത് കണ്ടിക്കുമ്പോൾ, പലതും സംഭവിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരവും രക്തവും രണ്ടും രണ്ടായി ഇതുവരെ ഒന്നിച്ചായിരുന്നു, അപ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. അത് രണ്ടാകുന്നു, രണ്ടാകുമ്പോൾ മരണം സംഭവിക്കുന്നു. അങ്ങനെ ബലി അർപ്പണത്തിലൂടെ ശരീരവും രക്തവും രണ്ടും രണ്ടായി ജീവൻ നഷ്ടപ്പെട്ട, ബലി അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് യേശു അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരം, പാനപാത്രം എടുത്തിട്ട് ഇതെൻ്റെ രക്തം. അർത്ഥം ഇത് രണ്ടും രണ്ടാണ്, എൻ്റെ ശരീരവും രക്തവും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ ശരീരവും രക്തവും രണ്ടും രണ്ടാകുന്ന എപ്പോഴാണ്? മരണത്തിലാണ്. വെറും മരണത്തിലല്ല, കുഞ്ഞാടിൻ്റെ കൊല്ലപ്പെടുന്ന, ബലി അർപ്പിക്കപ്പെടുന്ന മരണത്തിലാണ്. അർത്ഥം ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ഈശോ പറയുന്നത് ഇതെൻ്റെ ബലി മരണം, ഇതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ പറ്റെ. അപ്പോൾ അവൻ മുറിച്ചു കൊടുക്കുന്നു, അവർ പങ്കുപറ്റുന്നു. പാനപാത്രം കൊടുക്കുന്നു, അവർ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ യേശുവിൻ്റെ ബലി മരണത്തിൽ പങ്കു പറ്റുന്നു. പിറ്റേ ദിവസം നടക്കേണ്ട അവൻ്റെ കുരിശിലെ ബലി മരണം അവൻ പ്രതീകാത്മകമായിട്ട് ഒരു ദിവസം മുമ്പേ അവതരിപ്പിക്കുക, എന്നിട്ടോ ആ ബലി മരണത്തിൽ ശിഷ്യന്മാരെ പങ്കുപറ്റിക്കുന്നു. കുർബാനയുടെ അർത്ഥം അതാ. അതായത് യേശുവിൻ്റെ പീഡാസഹന മരണങ്ങളിൽ നമ്മൾ പങ്കുപറ്റുന്നു. ഈ മരണത്തിൻ്റെ അർത്ഥം എന്താ? കുരിശിൽ മരിച്ചു എന്നുള്ളത് യേശുവിൻ്റെ വലിയൊരു സവിശേഷതയൊന്നുമല്ല. കാരണം അന്ന് ഒത്തിരി പേരങ്ങനെ കുരിശായി മരിച്ചിട്ടുണ്ട്. റോമാക്കാരുടെ രീതി അതായിരുന്നു, കുരിശെ തറച്ചു കൊല്ലുക. യേശു കുരിശിൽ മരിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, അതിൻ്റെ ലക്ഷ്യമാ. അത് കൃത്യം സുവിശേഷകർ പറയുന്നുണ്ട്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ മരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യേശുവിൻ്റെ ബലി മരണത്തിലാണ് പങ്ക് പറ്റുന്നത്. ഇതാണ് ഈ അന്ത്യത്താഴത്തിലെ അർത്ഥം. ഇതാണ് കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം. ഇത് നമ്മൾ പറയുന്ന വ്യാഖ്യാനമൊന്നുമല്ല, ആദിമസഭ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സുവിശേഷങ്ങൾ നാലും എഴുതുന്നതിന് മുമ്പ് പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 11:26 അത് കൃത്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പറയുന്നത് ഇതാണ്, നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം എന്ന് പറഞ്ഞ അർത്ഥം, എപ്പോഴെല്ലാം നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നു, അപ്പോഴെല്ലാം ക്രിസ്തുവിൻ്റെ മരണമാണ്, കർത്താവിൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ. അർത്ഥം, ഓരോ പ്രാവശ്യവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മരണത്തിലാണ് പങ്കുവെക്കുന്നത്. ഏത് മരണം? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മരണം, കൊടുത്തു കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന യേശുവിൻ്റെ മരണത്തിൽ പങ്കുപറ്റാനുള്ള ഒരവസരവും ക്ഷണവുമാണ് ഓരോ കുർബാനയും. വിശുദ്ധ കുർബാനയിൽ പങ്കുവെക്കുമ്പം ഈശോ നമ്മളെ ക്ഷണിക്കുന്നു, അന്ന് ശിഷ്യന്മാരെ ക്ഷണിച്ചതുപോലെ, ദേ ഇത് എൻ്റെ ബലി മരണം, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, നിങ്ങളിതിൻ്റെ ഒരു ഷെയർ എടുക്കുക. അതാണ് ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു ശിഷ്യൻ, ക്രിസ്തു ശിഷ്യ എടുക്കേണ്ടത്. ഇതാണ് കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം. ഈ ഒരു വലിയ ക്രിസ്തീയതയുടെ തന്നെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മാവാണ് ഈ സന്ദേശം. ഏത്? കൊടുക്കുക, കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുക. അതാണ് കുരിശിലെ ഈശോ ക്രൂശിതൻ, പരോന്മുഖതയുടെ പരകോടി എന്ന് പറയാം. എ മാൻ ഫോർ അതേഴ്സ് എന്നാണ് ബൊനോഫർ ഈശോയെക്കുറിച്ച് പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി അവസാനം ജീവൻ കൊടുത്ത മനുഷ്യൻ. ഇതിൽ പങ്കുപറ്റാനാണ് കുർബാനയിൽ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഒരു കാര്യം രസകരമായി സംഭവിക്കുകയുണ്ടായി. ഈ വെള്ളിയാഴ്ചയിൽ പെസഹ വ്യാഴമ, ദേ ശരിക്കു പറഞ്ഞാൽ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാർപ്പാപ്പ പെസഹ വ്യാഴത്തിലെ കാലുകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകൾ, പെൺകുട്ടികൾ കൂടെ പങ്കെടുക്കാൻ അനുവാദം കൊടുത്തിരിക്കുക. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യം രസകരമാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ പലതരം പ്രതികരണങ്ങളാണ് കേരളത്തിൽ. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ പെണ്ണുങ്ങളെ കാല് കഴുകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. പോരാ, ഫേസ്ബുക്കിൽ ഏറ്റവും രസകരമായിട്ട് ഫ്രാൻസിസ് ബാബ അർജൻറ്റീനയിൽ വെച്ച് പണ്ട് കാല് കഴുകിയ ഒരു അർജൻറ്റീനിയൻ കാല് കഴുകലിൻ്റെ ചിത്രം, ഒരു ഗർഭിണിയായ സ്ത്രീ പലരിയിരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ കാല് കഴുകുന്ന ചിത്രം ഒരാൾ എടുത്തിട്ടിട്ട് അടിയിൽ അടിക്കുറിപ്പാണ്. അത് മ്ലേച്ഛമായ അടിക്കുറിപ്പ്, ലൈംഗിക ധ്വനിയുള്ള അടിക്കുറിപ്പ്. എന്നിട്ടിതിനെ എതിർക്കാൻ നോക്കുകയാണ്. നോക്കണേ, അന്ന് കാല് കഴുകിയ പാപ്പായ്ക്കൊരു ലൈംഗിക വികാരവും തോന്നിയില്ല, കാല് കഴുകാൻ ഇരുന്നു കൊടുത്ത ആ ഗർഭിണിയായ സ്ത്രീക്ക് തോന്നിയില്ല, കണ്ടുനിടുന്ന ബാക്കിയവർക്ക് തോന്നിയില്ല, ഇവിടെ ഇരിക്കുന്ന മലയാളിക്ക്. ഇത് മാനസിക രോഗം അല്ലെങ്കിൽ പിന്നെന്താ? ഭക്തിയുടെ മേഖലയിൽ ശക്തമായ മാനസിക രോഗികളുണ്ട്. എങ്ങനെ ഈ പറയുന്ന മാറ്റത്തെ എതിർക്കാം? ക്രിസ്തുവിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക കൊടുക്കുക എന്ന സന്ദേശം കുർബാനയിൽ അവൻ അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്ന കാലു കഴുകലിൻ്റെ ശുശ്രൂഷ. കാലു കഴുകുന്നതിലൂടെ ദാസൻ്റെ അവസ്ഥയിലേക്കിരുന്ന് ശുശ്രൂഷ ചെയ്യുന്നത് കൊടുക്കലാണ്. അതിൽ കൂടെ പങ്കെടുക്കാനുള്ള ഒരു ക്ഷണമാണ്. ഈ മൂന്ന് സുവിശേഷകർ കുർബാന അവതരിപ്പിക്കുമ്പോൾ, അന്ത്യത്താഴ് അവതരിപ്പിക്കുമ്പോൾ, ദേ അപ്പറേ കാലു കഴുകൽ ശുശ്രൂഷ, ഈശോയുടെ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. ഇത് നടമാടുകയാണ് എങ്കിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിലും പോലും എല്ലാവരുടെയും, ഈ പറയുന്ന ആണും പെണ്ണും ദൈവത്തിൻ്റെ മക്കളല്ലേ, പുരുഷനും സ്ത്രീയും പ്രതിനിധികളായിട്ടിരുന്ന് കാല് കഴുകുമ്പോൾ എന്താ അപാകത? ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാനും സ്വീകരിക്കാനും പറ്റുന്നില്ല എങ്കിൽ പിന്നെ ആര് പറഞ്ഞാൽ നടക്കും? നമുക്ക് ഈശോ തരുന്ന സന്ദേശത്തിലേക്ക് വരാം. അതായത്, കുർബാനയുടെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്, ഈശോയുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മരണത്തിൽ നമ്മൾ പങ്കുപറ്റുന്നു. പങ്കുപറ്റുമ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഏത്? ഈശോയെ അനുകരിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കൊടുക്കാനും, അങ്ങനെ കൊടുത്തു കൊടുത്ത് ജീവിതത്തിൻ്റെ അവസാനം വരെ കൊടുക്കാൻ ഞാനും തയ്യാറാകുമെന്നൊരു ഉത്തരവാദിത്വം, ഒരു ഉറപ്പ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. കാലുകഴുകൽ ശുശ്രൂഷയിലും അതുതന്നെയാണ്, ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കുർബാനയുടെ വലിയ സന്ദേശം, നീ കുർബാനയിൽ ഉന്നയിച്ച വലിയ ദൗത്യം അതാത് എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് നീ പകർന്നു തരണമേ. കൊടുക്കാൻ, നീ കൊടുത്തതുപോലെ കൊടുക്കാൻ, ജീവിതത്തിൻ്റെ ഉള്ളതെല്ലാം കൊടുക്കാൻ, അവസാനം ജീവൻ തന്നെ കൊടുത്ത് കൊടുത്ത് നിന്നെപ്പോലെ ആകാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ.
ജെറുസലേം വിധികളിൽ നന്നായി പാടി, രാജകീയമായൊരു വരവേൽപ്പായി, തളിരോല കയ്യിലെടുത്ത് തകിലടി മേളമുണർന്നു, കർത്താവിൻ നാമത്തിൽ വന്നവനീശന ഹോസാന, കർത്താവിൻ നാമത്തിൽ വന്നവനീശന ഹോസാന.
ഈ ഗാനം ആലപിച്ചത് ബിജു നാരായണനും അലീനയുമാണ്. ഗാനരചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ.
ശാശ്വത ഭാഗ്യം മാനവനേകുവാൻ ദൈവത്തിൻ തിരുനാമത്തിൽ വരുമുന്നതനാഥനിവൻ, ദൈവത്തിൻ തിരുനാമത്തിൽ വരുമുന്നതനാഥനിവൻ. പാവനമങ്ങേ രാജ്യം വരേണം, പൂജിതമങ്ങേ തിരുനാമം നീ ഭൂവിൽ നിറയേണം, പൂജിതമങ്ങേ തിരുനാമം നീ ഭൂവിൽ നിറയേണം. ജെറുസലേം വിധികളിൽ നന്നായി പാടി, രാജകീയമായൊരു വരവേൽപ്പായി, തളിരോല കയ്യിലെടുത്ത് തകിലടി മേളമുണർന്നു, കർത്താവിൻ നാമത്തിൽ വന്നവനോ സാന, കർത്താവിൻ നാമത്തിൽ വന്നവനോ സാന.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കാരുണീകൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ഓശാന മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണ്. വത്തിക്കാൻ റേഡിയോ മീറ്റർ ബാൻഡിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. മാർച്ച് 27-ാം തീയതി ഞായറാഴ്ച മുതലാണ് മാറ്റങ്ങൾ. രാവിലത്തെ പ്രക്ഷേപണങ്ങൾ 25 മീറ്റർ ബാൻഡ് 11,730 കിലോഹേഴ്സിലും 19 മീറ്റർ ബാൻഡ് 15,470 കിലോഹേഴ്സിലുമായിരിക്കും. മറ്റ് മീറ്റർ ബാൻഡുകൾ അതേപടി തുടരും. ആവർത്തിക്കുന്നു, മാർച്ച് 27-ാം തീയതി ഞായറാഴ്ച മുതൽ മീറ്റർ ബാൻഡിൽ വരുന്ന മാറ്റങ്ങൾ. രാവിലത്തെ പ്രക്ഷേപണങ്ങൾ 25 മീറ്റർ ബാൻഡ് 11,730 കിലോഹേഴ്സിലും 19 മീറ്റർ ബാൻഡ് 15,470 കിലോഹേഴ്സിലുമായിരിക്കും. മറ്റ് മീറ്റർ ബാൻഡുകൾ അതേപടി തുടരും.